ലോകത്തിലെ ഏറ്റവും അപകടകരമായൊരു കാര്യമാണ് ദൈവവചനം കേൾക്കുക എന്നുള്ളത്. ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് ദൈവവചനം കേൾക്കുക എന്നുള്ളത്. കാരണം അതെന്തറിയോ, കേട്ടവനോട് അധികം ചോദിക്കും. അതുകൊണ്ട് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓരോ പ്രാവശ്യവും ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചിട്ടോണം. അപകടകരമായ ഒരു സ്ഥലത്തായിരിക്കുന്ന കാരണം ഈ കേൾവി വിശ്വാസമായി തീരുന്നില്ലെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ഈ കേൾവി അനുസരണമായി തീരുന്നില്ലെങ്കിൽ ഇവിടെ കേട്ട ഇത്രയും വചനം വേസ്റ്റ് ബില്ലേക്ക് ഡംപ് ചെയ്യുന്ന പോലെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് യു ആർ സിറ്റിംഗ് ഇൻ എ വെരി ഡേഞ്ചറസ് പ്ലേസ്. നമുക്കറിയത്തില്ല, നാം പലപ്പോഴും വളരെ നല്ല വചനങ്ങൾ കേട്ട് പോവുക. ഒരു ചോദ്യം കൂടെ ചോദിക്കാനിരിക്കുക, എന്റെ മനസ്സിലേക്ക് ഒന്നൊരു ചോദ്യം കൂടെ. കഴിഞ്ഞ ആഴ്ച വളരെ ശക്തമായ ദൈവവചനം നമ്മോട് സംസാരിച്ചു. എന്താ ഇതിനെ കുറിച്ചായിരുന്നു? ആകയാൽ രാജാക്കന്മാർക്ക് വേണ്ടി, അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രം ചെയ്യണമെന്ന് വളരെ ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ എത്ര പേര് ആ വചനം സീരിയസ് ആയിട്ട് എടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു? എല്ലാ ദിവസവും പ്രാർത്ഥിച്ചൊന്നല്ലേ ഞാൻ ചോദിച്ചത്, അറ്റ്ലീസ്റ്റ് ചില ദിവസങ്ങളിലെങ്കിലും. അരമണിക്കൂറാണെന്നല്ലേ ഞാൻ ചോദിച്ചത്, ഒരു പത്ത് മിനിറ്റെങ്കിലും സമയം വേർതിരിച്ച് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഗോഡ്ലി ലൈഫ് ലീഡ് ചെയ്യുവാനായിട്ട് ഉള്ള സാഹചര്യം നമുക്ക് വേണം. രണ്ട്, അധികാര സ്ഥാനത്തിരിക്കുന്നവർ എല്ലാവരും രക്ഷപ്രാപിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അവർ മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു അധികം ലഭിച്ചവനോട് അധികം ചോദിക്കണം. ഒരു സഹോദരൻ എടുത്തിരിക്കും പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ശിഷ്യാവ് ദൈവമക്കളിടയിൽ വരാൻ പോകുന്ന കെയാപുരം ചർച്ചിലിരിക്കുന്നവർക്കാണ്. അദ്ദേഹം പറഞ്ഞു, പറ്റുന്ന പോലെ അനേക സഭകളിൽ പോയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം എല്ലായിടത്തും ഒത്തിരി ഇടത്ത് അനുഗ്രഹങ്ങളും വിടുതലും ഒക്കെ പറഞ്ഞാ പോയത്. പക്ഷെ അനുസരിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ ശക്തമായി പറയുമ്പം ഞാൻ ഭയത്തോടുകൂടിയാണ് ഈ സഭയിൽ ഇരിക്കുന്നത്. കാരണം അധികം ലഭിച്ചവനോട് അധികം ചോദിക്കണം. സീരിയസ്, ഇത് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന അതേ വിറയിലോടുകൂടിയാണ് ഞാൻ കേൾക്കുന്നത്. കാരണം നാളുകൾ കഴിയുന്നതോറും ദൈവം കാര്യങ്ങൾ ഒരാശ്വാസം പ്രാപിച്ചു പോകുന്ന പരിപാടിയല്ല ദൈവവചനം. ഓഫ് കോഴ്സ് അതിന്റെ ആശ്വാസമുണ്ട്, എൻകറേജ്മെന്റുണ്ട് ദൈവവചനത്തിനകത്ത്. പക്ഷെ അത് മാത്രമാണ് ചിന്തിക്കരുത്. മത്ത 28:18 പോലെ ഈ ശിഷ്യന്മാരുടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എടുക്കണ്ടോ? എനിക്കറിയാം വാക്യം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരാക്കിക്കൊള്ളുകയും. അത് പറഞ്ഞ അപ്പൊ ലാസ്റ്റ് വിട്ടത്. അങ്ങനെയാണ് ശിഷ്യന്മാർ എത്ര സീരിയസ് ആയിട്ട് ആ കാര്യം ഏറ്റെടുത്തതാണ്. ഞാൻ എന്തൊക്കെ നിങ്ങളോട് 3 വർഷക്കാലം ഞാൻ നിങ്ങളോട് എന്തൊക്കെ കൽപ്പിച്ചു അതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം അനുസരിക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കണം. അങ്ങനെ ശിഷ്യന്മാരായിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ പ്രാവശ്യം ദൈവം കേൾക്കുമ്പോൾ കർത്താവ് ഞാൻ എന്താ അനുസരിക്കാനായിട്ടുള്ളത് ആ സീരിയസ്നെസ്സോടുകൂടി പോകണം. ഒരു ദിവസം അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ ദൈവമേ ഈ വചനം ഞാൻ അനുസരിക്കുന്നു, ലോർഡ് ഹെൽപ് മീ, എന്നെ സഹായിക്കണേ, എന്നെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പറയണം. കാരണം അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുക്താളികളുടെ മേധസ്സിനേക്കാളും ദൈവത്തിന്റെ പ്രസാദകരം. ശൗൽ വിചാരിച്ചെന്നറിയോ, ഞാൻ ഈ കാളെ കൊണ്ടുവന്ന് യാതിരിക്കാനല്ലേ, അത് വലിയ പ്രശ്നമൊന്നുമില്ല. നീ കർത്താവ് ശൗലാത്മകമായി ഒന്നുപോലും തൊട്ടുപോയത്, എല്ലാ തീർത്ത ശവണം ഒന്നും എടുത്തോണ്ട് പോയത്. ശൗൽ എക്സ്ക്യൂസ്, കാളെ എന്നെ കൊണ്ടുവന്നു, ഈ ആഗോർപ്പിക്കാൻ എന്നെ കൊണ്ടുവന്നു. He did us a silly thing. ഒരു സാധാരണ കാര്യം. എന്നിട്ട് ദൈവത്തിന്റെ മുൻപാകെ എക്സ്ക്യൂസുകളില്ല. ന്യായീകരണം, നമ്മുടെ ന്യായീകരണം മുഴുവൻ മനുഷ്യരുടെ മുൻപാകെ മാത്രമേ ഉള്ളൂ. എക്സ്ക്യൂസസ് ഇല്ല. ഒരിക്കലും ഒരു ദേവദാസൻ ഒരു യൂത്ത് മീറ്റിംഗിൽ പ്രസംഗിച്ചു. ഇംഗ്ലണ്ടിലുള്ള ദേവദാസൻ, ശക്തമായി വീണ്ടും ജനിക്കണം, വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പ്രശ്നമാണെന്ന് പറഞ്ഞ് ശക്തമായിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞ് പ്രസംഗപീഠത്തിൽ ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സ് അടുത്തിരുന്ന ദേവദാസനെ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വീണ്ടും ജനിച്ചവരാണ്, പിന്നെയും വീണ്ടും ജനിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആകും. പിന്നെ അവരുടെ വിശ്വാസം ഒക്കെ പോകും. അവിടെ ചെയ്തത് ശരിയായിട്ടില്ല, ഇങ്ങനെ പ്രസംഗിച്ച് ശരിയായില്ല എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു, വെറും ഒരു മനുഷ്യനായ ഞാൻ പ്രസംഗിക്കുമോ, അതിന്റെ മുമ്പിൽ അവർക്ക് നിൽക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ ഒരു ദിവസം നിൽക്കുമ്പോൾ എങ്ങനെ അവർക്ക് നിവരെ നിൽക്കാൻ കഴിയും? ഞാൻ എന്റെ മനസ്സിനെ കുറിച്ചിട്ടൊരു കാര്യം, അതുകൊണ്ട് കട്ടിയായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കണം, ഇതിന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഒരു ദിവസം ഒറ്റയ്ക്ക് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപാകെ നാം ഓരോരുത്തൻ കണക്ക് പുതിപ്പിക്കേണ്ടി വരും. നടന്നു നോബഡി വിധേയ, ആരും അവിടെ കാണത്തില്ല. നാം ഒറ്റയ്ക്ക് അവിടെ നിൽക്കണം, കണക്ക് പുതിപ്പിക്കണം. ആ സീരിയസ്നെസ്സോടുകൂടി വേണം വചനം കേൾക്കാൻ. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ ഇത് അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇത് വെറുതെ കേട്ടു പോകാൻ വേണ്ടിയുള്ളതല്ല, ഇത് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല, പറയുന്നയാൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. നോ, ഇത് കേട്ട് ഇതെന്റെ കർത്താവിന്റെ ശബ്ദമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അനുസരിക്കാനുള്ള മനോഭാവത്തോടു കൂടിയാണ് ദൈവവചനം കേൾക്കാൻ. അവിടെ വരെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ പോകരുത്. ഇതിനുശേഷം കുഞ്ഞുങ്ങളെ കളിപ്പിക്കാം, അവര് വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ തട്ടി ശാന്തമാക്കും, ഒത്തിരി കാര്യം വെളിയിലെടുത്തോണ്ട് പോകാം. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദിസ് ഈസ് സീരിയസ്, ദിസ് ഈസ് സീരിയസ് ബിസിനസ്. ഇസ്രായേലിന് അറിയാമായിരുന്നു, നമ്മൾ കൃപായുഗത്തിലായതുകൊണ്ട് നമ്മൾ തന്നെ സീരിയസ് ആയിട്ട് സിലിയായിട്ട് എടുക്കുക. കാരണം നമ്മൾ എപ്പോഴും അതൊരു വാക്യമുണ്ട്, എല്ലാം കൃപയാണല്ലോ. തീർച്ചയായിട്ടും കൃപയോടാണ് നിൽക്കുന്നത്. എന്റെ പണ്ട് ഇടുത്തി വീട് പോകാൻ കൃപയോടാണ് നിൽക്കുന്നത്. പക്ഷെ ഈ വചനം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ വ്യക്തമാക്കി കളയരുത് എന്നൊരു വാക്യം പറയുന്നു. കൃപയ, എല്ലാം കൃപയ, ഒന്നും ആർക്കും പ്രശംസിക്കാനായിട്ടില്ല. എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അത് കൃപയാണ്. പുത്രത്വം കിട്ടിയോ അത് കൃപയാ. പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ കൃപയാ. ഉപവസിക്കാൻ പറ്റുന്നുണ്ടോ കൃപയാ. പ്രസംഗിക്കാൻ പറ്റുന്നുണ്ടോ കൃപയാ. ഒരാളോട് സുവിശേഷം പറഞ്ഞു കൃപയാ. ഒന്നും പ്രശംസിക്കാനായിട്ടില്ല. അടുത്ത കാര്യം, കിട്ടിയ കൃപ വ്യക്തമാക്കി കളയാതെ പോലീസ് പറഞ്ഞു, ഞാനാകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ളവന്റെ കൃപ വ്യക്തമായിരുന്നില്ല. എന്നെ കുറച്ച് സമയം, ഓരോ കുറച്ച് സമയം നമ്മുടെ മുൻപിലുള്ളൂ പ്രാർത്ഥനയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, Matthew chapter 6, 6-ാം അധ്യായം അതിന്റെ 9 വാക്യങ്ങൾ വായിക്കുന്നു. Matthew chapter 6 verses 9 onwards.
നിങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും
നിലനിർത്തുന്നത്. ഈ പ്രാർത്ഥന കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്നാണല്ലോ, ഇത് എത്രയോ വർഷം പ്രവർത്തിച്ചു, വെറും നിർജീവ പ്രവർത്തി. അവിടെ ഈ പ്രാർത്ഥന എന്നും ഒരു കാര്യമായിരുന്നു. നമ്മൾ സ്കിപ്പ് ചെയ്യും, നമ്മുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു. കൊറേ വർഷം ഇത് വർത്തിച്ച് വർത്തിച്ച് പറഞ്ഞ് 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 ഒരർത്ഥമില്ലാതെ പറഞ്ഞ് വെറുതെ പോയ ഒരു കാര്യമാണ്. അവിടെ ഇത് പ്രാർത്ഥിക്കണ്ട. രണ്ടാമത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഇത് യാക്കോബക്കാര് കത്തോലിക്കനും ഒക്കെ പ്രാർത്ഥിക്കുന്നോണ്ട് അതും കൊണ്ട് കൂടെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. കാരണം നമ്മുടെ പേര് പ്രോട്ടസ്റ്റന്റ് എന്നാണ്. കത്തോലിക്കര് യാക്കോബക്കാരല്ലാത്ത എല്ലാ ആൾക്കാരെ പൊതുവെ വിളിച്ചവരാണ് പ്രോട്ടസ്റ്റന്റ്. പ്രോട്ടസ്റ്റന്റ് അർത്ഥം എന്നറിയോ, പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എതിർക്കുന്നവർ. അവർ നമുക്കൊരു കുഴപ്പമുണ്ട്, അവരെന്നാ പറഞ്ഞാലും നമ്മൾ അതിനെന്ത് ചെയ്യും? നന്മ കണ്ടാലും നമ്മളവരെ എതിർക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ ന്യായം കണ്ടുപിടിക്കും. അങ്ങനത്തെ ഒരു ചിന്ത നമ്മളെ തലക്കകത്തുണ്ട്. അവരിത് ഇത് എടുത്തു വെച്ച് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. ഞങ്ങളും കൊണ്ട് കുറേ പറഞ്ഞതാണ്, യാതോ ഒരു പ്രയോജനമില്ല, അതുകൊണ്ട് നമ്മൾ വിട്ടു. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. കർത്താവ് ഇത് പറഞ്ഞതുകൊണ്ട് ഇതെന്താണെന്ന് ശ്രദ്ധിക്കാൻ നമ്മള് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവായ്മൊഴി ഉപദേശിച്ചൊരു കാര്യമാണ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നല്ല, പക്ഷെ കർത്താവ് ഇത് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കണം. അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വെറുതെ കർത്താവൊന്നും പറയത്തില്ല. ഒരു വാക്ക് പോലും കർത്താവൊന്നും വെറുതെ വരത്തില്ല. നമ്മൾ പറയുന്ന 1000 വാക്കിന്റെ അകത്ത് 900 കത്തോ ഒരു 100 ഒക്കെ ഉള്ളു, പിന്നെ ഒക്കെ വലിയ കുഴപ്പമില്ലാത്തത്. പക്ഷെ കർത്താവല്ല, കർത്താവ് 100 വാക്ക് പറഞ്ഞാൽ 100 അതുപോലെയാണ്. കാരണം കർത്താവ് ഒളിവിച്ചു ഉവ് ഉവ് ഇല്ല ഇല്ല എന്നായിരിക്കട്ടെ നിങ്ങളുടെ വാക്ക്. ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞ പ്രത്യേകത. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അതിന്റെ 9 വാക്യം, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുവിൻ, ഇംഗ്ലീഷിൽ പ്രേ ദെൻ ഇൻ ദിസ് വേ. ഇതിങ്ങനെ പ്രാർത്ഥിക്കണം എന്നല്ല കർത്താവ് പറഞ്ഞത്. പ്രാർത്ഥനയുടെ ഒരു മോഡൽ കർത്താവ് കാണിച്ചു തന്ന ഇത് ഇതുപോലുള്ള ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ ഇഷ്ടം അയ്യോ അതല്ല. പ്രേ ഇൻ ദിസ് വേ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു മോഡൽ ഇതായിരിക്കട്ടെ. ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ നമ്മൾ കാണുന്നുണ്ട്. ഈ വണ്ണം പ്രാർത്ഥിക്കുവിൻ, മോഡൽ കർത്താവ് കാണിച്ചിരിക്കുക. എന്റെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഇതാരെയാണ് പഠിപ്പിക്കുന്നത്? ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. ശിഷ്യന്മാരെ ആരായിരുന്നു? യഹൂദന്മാരായിരുന്നു. ഇവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? യഹൂദൻ ജനിച്ച് വീഴുന്ന പ്രാർത്ഥന കേൾക്ക. ചെല്ലു പറഞ്ഞില്ലേ, ഞങ്ങൾ വിശ്വാസത്തിലാണ് ജനിച്ച് വീണത് എന്ന് പറഞ്ഞത്. യഹൂദന്മാര് പ്രാർത്ഥനയ്ക്കകത്ത് ജനിച്ചു വീണ ആൾക്കാരാണ്. ഏറ്റവും ചുരുങ്ങിയത് 4000 വർഷം ഹോട്ടൽ അബ്രഹാമിന്റെ കാലം വരെ കൂട്ടാം. ഒരു 3000 വർഷത്തെ പാരമ്പര്യം ഇവർക്ക് പ്രാർത്ഥനയിട്ടുണ്ട്. പിന്നെ ഇവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണോ? സാറ് ചോദ്യമുണ്ട്. ആശാനെയാണ് അഭ്യാസം പഠിപ്പിക്കുന്നത്. നമ്മളാശി പ്രാർത്ഥനയെ കുറിച്ച് മെസ്സേജ് ചെയ്താണ് ഞാൻ ഇത്ര വർഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ചിന്ത നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ കർത്താവ് ഇത് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയാമോ? രണ്ടു കൂട്ടം പ്രാർത്ഥന മുകളിൽ കർത്താവ് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്ന കർത്താവ് പഠിപ്പിച്ചത്. 1 യഹൂദന്മാരുടെ പ്രാർത്ഥന, 2 ജാതികളുടെ പ്രാർത്ഥന. ഈ രണ്ടു പ്രാർത്ഥനയും ചൂണ്ടിക്കാണിച്ചിട്ട് കർത്താവ് പറയാണ് അതുപോലെ പ്രാർത്ഥിക്കരുത്, ഇതുപോലെ പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കാം നമുക്ക് 6 അധ്യായത്തിന്റെ 7 വാക്യം വായിക്കാം. അതിന്റെ 5 വാക്യം ആദ്യം 5 വാക്യം.
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കവറൊട്ടിക്കാരെ പോലെയാകരുത്. അവർ മനുഷ്യർ തുഴകേണ്ടതിന് പള്ളികളിലും തെരുകോളുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതികളും കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
1 പ്രാർത്ഥന യഹൂദന്മാരുടെ സാധാരണ പ്രാർത്ഥന. അപ്പൊ പറയാണ് കവടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. അല്ലേ, കവടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകത, കാരണം അവരെങ്ങനെയാണ് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഭൂരിപക്ഷവുമുള്ള ഒരു കാര്യം ഇതാ, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. അവിടെന്താ കുഴപ്പം? പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് മനോഹരമായ വാക്കുകൾ. കർത്താവെ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ലോക സംഭവങ്ങളെല്ലാം ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് ആർക്കറിയാമെന്ന് നമ്മളിത് ഇങ്ങനെ ആരോ പറഞ്ഞു കേട്ടു. നമ്മളിതൊക്കെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് നമ്മൾ കേട്ടു പഠിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. യാക്കോബക്കാരി കത്തോലിക്കിന് കുറച്ചും കൂടെ പിന്നെ കുഴപ്പമില്ലെന്നറിയോ? അവര് പിതാക്കന്മാര് മണ്ടങ്ങാണ്ട് എഴുതി വെച്ചൊരു കാര്യം, അവര് ചില ആത്മീയരായിരുന്നു അന്നത്തെ കാലത്ത്. വർഷങ്ങൾക്ക് മുമ്പുണ്ടെന്ന് ആത്മീയർ എഴുതി വെച്ച പ്രാർത്ഥനയുണ്ട്. കുറച്ചും കൂടെ സെൻസ് ഉണ്ട് അതിന്റെ. പക്ഷെ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അതേ വാക്ക്, അതേ കാര്യങ്ങൾ, ഒരു വ്യത്യാസവും ഇല്ല. രണ്ടായിരം വർഷം നമ്മുടെ 40 വയസ്സാണെങ്കിൽ കഴിഞ്ഞ 10-30 വർഷം അവിടെ രക്ഷിക്കപ്പെട്ടത് ശേഷം നമ്മൾ ഒരേ വാക്കാണ്, സെയിം ടോൺ ആണ്, ഒരേ കാര്യം പറയുന്നത്. ശ്രദ്ധിച്ചാൽ മതി, അതേ വചനവും പറയുന്നത്, വചനത്തിന് പോലും മാറ്റമില്ല. ഞാൻ എന്നെ തന്നെ ശ്രദ്ധിച്ചപ്പോ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ഞാൻ എന്നെ തന്നെ ശ്രദ്ധിച്ചു, എന്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചപ്പോ ഞാൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തു, തിരിഞ്ഞു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി കർത്താവിനോട് ചേർന്നിരിക്കുമ്പോ എന്റെ കുടുംബ പ്രാർത്ഥനയിൽ പോലും ഉണ്ടല്ലോ ഞാൻ പുതിയ കാര്യം പറയാനല്ല ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോടുള്ള പാഷൻ ഇല്ലാതിരിക്കുമ്പോ പിന്നെ പഴയ ഒരു 2-3 പേരുണ്ട് എന്റെ നാമം ഒരുമിച്ച് കൊടുത്തിടത്ത് എന്ന് പറഞ്ഞ് ഞാൻ തോന്നുന്നു. അപ്പൊ എനിക്ക് പണ്ടേ കിടക്ക ഈ സംഭവം റെക്കോർഡ് വെച്ചിരിക്കുകയാണ്, 2-3 പേർ എന്റെ നാമത്തിൽ ചെല്ലു പറഞ്ഞ എന്റെ നാമത്തിൽ 2-3 പേർ കൂടി വിടുന്നത് ഞാൻ എന്ന് പറയുന്ന ആൾക്കാരും വചനം പോലും അറിയുന്നില്ല, ആരോ പറഞ്ഞു കേട്ട് പറഞ്ഞ് ഏകദേശം ഈ പരിവത്തിലെത്തി. ശരിയല്ല സാർ, നമ്മുടെ പാത്രം എന്ന് ചിന്തിച്ച് ശ്രദ്ധിച്ചു നോക്കി എന്തൊക്കെയാ അതേ വചനമാണ്. എന്റെ കാരണം ഇത് റെക്കോർഡ് വെച്ചിരിക്കുക, കേട്ടു പഠിച്ചതാ, അതിനാണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്. കേട്ടു പഠിക്കുന്ന കാര്യമാണ് പാരമ്പര്യമായി തീരുന്നത്. നമ്മുടെ അനേകം പ്രാർത്ഥനകളും ഇതുപോലെ പാരമ്പര്യങ്ങളായി മാറിപ്പോയി. മനോഹരമായ വാക്കുകൾ, ഫ്ലവറി വേർഡ്സ്, നല്ല വാക്കുകൾ കേട്ട് കഴിഞ്ഞ ആൾക്കാർ കൈതരും. ഉഗ്രം പ്രാർത്ഥന കൊള്ളാം, മനോഹരമായ വാക്കുകൾ. കഥ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കവടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതെ പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്ക് രണ്ടാമത്തെ പ്രാർത്ഥന എവിടെ ചോദിച്ചിരിക്കുകയാണ്? അതിന്റെ 7-ാം വാക്യം. 7-ാം വാക്യം
നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷാൻ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നു, അവരോട് തുല്യരാകരുത്.
ആ ശ്രദ്ധിച്ച രണ്ടാമത്തെ കാര്യം ജാതികളുടെ പ്രാർത്ഥന, ജെന്റൈൽ, ദൈവത്തെ അറിയാത്തവന്റെ പ്രാർത്ഥന. അവന് പ്രാർത്ഥിക്കുന്നുണ്ട്, സത്യദൈവത്തെ അറിയാത്തവനും പ്രാർത്ഥിക്കും. അവന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയാൻ ജൽപ്പന്നമാണ്, ബാബ്ലിംഗ്, ഇങ്ങനെ പറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ യാതൊന്നുമില്ല, ഒരു അതല വ്യായാമം. അതാണ് ജാതികളുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത. ഇത് കേൾക്കുമെന്ന് അവർക്ക് വലിയ ചിന്തയൊന്നുമില്ല, പിന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഇത്ര പ്രാവശ്യം കൊന്ത ചൊല്ലിയാൽ ചില കാര്യങ്ങൾ നടക്കും, അങ്ങനെയൊക്കെയുണ്ട്. 7 ആഴ്ച ഇന്ന സ്ഥലത്ത് പോയാൽ കാര്യം നടക്കും എന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട്, വിശ്വാസികളുടെ വന്നോണ്ടിരിക്കുക. കഴിഞ്ഞ ഞാൻ രേഖ കണ്ടപ്പോ പറഞ്ഞു, ഒരു പ്രവാചകം വന്നു പറഞ്ഞു 7 ആഴ്ച ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റണം, ആ കാര്യം ഒക്കെ ഇതെവിടെന്നാ കിട്ടിയത്? തദ്ദേശത്തിന്റെ നൊവേനിൽ നിന്ന് കിട്ടിയത്, അല്ലാതെ ബൈബിളിൽ നിന്ന് കിട്ടിയാണ് 7 ആഴ്ച ഇന്ന സ്ഥലത്ത് പറഞ്ഞു. ഇത് അവിടെ നിന്ന് കിട്ടിയതായി സംഭവം, പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകുമ്പോ ഇതും കൂടെ കൊണ്ടാ പോകുന്നത്. 7 ആഴ്ച പിന്നെ ചിലര് പ്രാർത്ഥനയുടെ ശക്തി കൂടാൻ എണ്ണയും വെള്ളം കൊടുക്കുന്നവരുണ്ട്. ഇതിന് ഈ ശക്തി പോരെങ്കിൽ, ഇനി പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടില്ലെങ്കിൽ ശക്തി കുറയരുത്, വെള്ളം പ്രാർത്ഥിക്കുക, അത് നിങ്ങളെ വെള്ളം കൊണ്ടുവരണം, അവക്കി പിടിക്കണം, അത് പ്രാർത്ഥിക്കുന്നു, എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കുന്നു, എന്തൊക്കെ പെരുമാറിയാണ് നടക്കുന്നത്. ചിലരാണെങ്കിൽ എങ്ങാണം ബോധമൊന്നും കേറണ്ട, ബോധമുണ്ടൊന്ന് എങ്ങാണം അനങ്ങിക്കഴിഞ്ഞാൽ ഉടനെ വലിയ ഇതെല്ലാം കൂടെ കുടിപ്പിക്കുക. പ്രാർത്ഥിക്കുകയും നിങ്ങൾ ജാതികളെ പോലെ ആയിരിക്കുന്നു, ജാതികളെ പോലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം, ഈ ജനം അതരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ നല്ല പ്രാർത്ഥന വരുന്നെങ്കിൽ അത് വെറും അതരം കൊണ്ട ഒരു കാര്യമാണ്. കഥ പറയാണ്, അവരുടെ ഹൃദയം എങ്കിൽന്ന് അകന്നിരിക്കുന്നു. ചില അങ്ങനെയാണെങ്കിൽ ഒത്തിരി പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ പ്രാർത്ഥിക്കുന്നുള്ളത് ഹൃദയത്തിൽ എന്ന് കർത്താവിനോട് സംസാരിക്കുന്നതായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന ഹൃദയത്തിൽ എന്ന് കർത്താവിനോട് സംസാരിക്കുന്നതായിരിക്കട്ടെ. പ്രാർത്ഥന നിർത്തണമെന്നല്ല കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കർത്താവ് പറഞ്ഞു. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരണം അറിയോ, എന്നാ ഇത്രയും കാര്യം പറഞ്ഞത്, ഇനി ഞാൻ അടുത്ത 6 ആഴ്ച മുതൽ ഞാൻ പരസ്യമായിട്ട് പ്രാർത്ഥിക്കരുത്. ഞങ്ങളവിടെ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്ന എനിക്ക് സന്തോഷം. കാരണം തങ്ങളുടെ ഹൃദയങ്ങളെ പരസ്യമായി ദൈവത്തിന്റെ മുമ്പാകെ പകരുന്നവരാണ് എന്റെ വാക്ക് കേട്ട മറ്റുള്ളവർ എന്നാ പറയുമെന്ന് കരുതിയ കപടവർത്തിക്കാരൊക്കെ നല്ലത്. ബാക്കിയുള്ളവരെങ്ങനെ അറിയോ, എന്റെ വാക്കിൽ എന്തെങ്കിലും കുഴപ്പമായ മിണ്ടാതിരിക്കുക, സ്തോത്രം 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 മാത്രം വന്നുകൊണ്ടിരിക്കുക. പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നില്ല. എന്നാലും ശരി, 10 വർഷമായിട്ട് രക്ഷിക്കപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് വരെ ഒരു ഞായറാഴ്ച പോലും ഈ സഭയിൽ പരസ്യമായിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഭക്തനാണെന്നതിന്റെ അർത്ഥം അതിന്റെ കപടവർത്തിക്കാരനാണെന്നാണ്. കാരണം സഭാമധ്യത്തിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പദവി അറിയുന്നതല്ലേ, പക്ഷെ നമ്മൾ മിണ്ടാതിരിക്കുക. എന്നറിയോ, എന്റെ വാക്ക് വല്ലതും തെറ്റിപ്പോയാൽ എന്നെ പറയും. മറ്റവരെക്കാൾ കൂടുതൽ ഇവനാണ് മറ്റുള്ളവരെ നോക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കാതിരിക്കുന്നവരാണ് മറ്റുള്ളവരെ ഭയപ്പെട്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ദൈവം നിന്റെ അപ്പനാണെന്ന് പറയുന്നെങ്കില് സ്വന്തം അപ്പനെ ധൈര്യത്തോട് അപ്പ എന്ന് വിളിക്കത്തില്ലേ? എന്റെ മക്കൾ അങ്ങനെയാണ്. ഏതാൾ കൂടുതൽ നടുവിലും എന്റെ മക്കൾ ഓടി പപ്പ എന്ന് പറഞ്ഞു വിളിച്ചോണ്ട് വരും. കാരണം അവർക്ക് ലജ്ജയില്ല, അവരെ മറ്റുള്ളവരെ കുറിച്ച് ബോധമില്ല. അപ്പനെ കാണുമ്പോ പപ്പ എന്നവര് വിളിക്കും. ഒന്നില്ലെങ്കിൽ മകനും മകളും അല്ല, അതുകൊണ്ടാ ധൈര്യമില്ലാത്ത. കാരണം നമ്മുടെ ധൈര്യമുള്ള ദൈവത്തോടെ ഏറ്റവും വലിയ ധൈര്യം എന്നറിയോ, ഞാനൊരു ദൈവവേദനാണെന്നുള്ള ധൈര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധൈര്യം. അത് ആ ധൈര്യത്തോടു കൂടി വേണം നമ്മൾ ഈ ഭൂമിയുടെ മുകൾ പരപ്പിലൂടെ നടക്കാനായിട്ട്. ഞാനൊരു ദൈവവേദന, മറ്റുള്ളവരോട് നമ്മളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാനൊരു ദൈവവേദന, ദൈവം എന്നെ വിളിച്ചു, രക്തം ചിന്തി എന്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തു, എന്നെ മോനെ എന്നെ മോനെ എന്ന് വിളിക്കുന്ന സ്നേഹവാനായ എന്റെ അപ്പൻ. ലജിക്കുന്നുള്ള അപ്പനെ വിളിക്കാൻ വാക്കുകൾ തെറ്റണ്ടേ? ഞാൻ ചോദിക്കട്ടെ, മക്കൾ ആദ്യം നിങ്ങളെ വിളിച്ച പപ്പ എന്ന് വിളിച്ചപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടാണോ ഡാഡി എന്നാണ് വിളിച്ചത്? അല്ല, അവരഞ്ഞാ അഞ്ഞാ അപ്പ അപ്പ എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞത്. സാരില്ല, തെറ്റിക്കോട്ടെ. കർത്താവിനോട് പറഞ്ഞേ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾ കടക്കത്തില്ല എന്നതിന്റെ കാര്യമില്ല. മറ്റുള്ളവർ ശിശുക്കളുടെ പ്രത്യേകത അറിയോ, അവരാരെ കുറിച്ച് ബോധമില്ല. ശ്രദ്ധിക്കുമ്പോ ശിശുക്കളെ നമ്മളാ പറഞ്ഞത് മിണ്ടാതിരിയടാ, ഒന്നിരിക്കുന്ന ആരെന്ന് അറിയോ, പാസ്റ്റർ ഒന്നിരിക്കുന്നു അല്ലെ, ബ്രദർ ഒന്നിരിക്കുന്നു, മിണ്ടാതിരിക്കും. നമ്മൾ അവനെ ഒതുക്കുക. അവർക്ക് ബ്രദറും വിഷയമില്ല, അവർക്ക് പാസ്റ്ററും വിഷയമില്ല, അവർക്ക് ആരും വിഷയമില്ല. കാരണം അറിയോ, അവർ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയിലല്ല ജീവിക്കുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാര്യം അതാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയും നമ്മളെ ഒത്തിരി ബാധിക്കുന്നു. എന്ത് കാര്യം പറയാൻ നമ്മൾ ചിന്തിക്കും, അവരെന്നാ വിചാരിക്കും, ഇതോടെ കൂടെ പോകും, അവരെന്നാ വിചാരിക്കും, അവരെന്നാ പറയും. പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാ വീട്ടിലും പ്രാർത്ഥിക്കുന്ന ഓടിച്ച കഥ അടച്ചിട്ടു അല്ലേ? കുഴപ്പമില്ല, നല്ല നല്ല ഉദ്ദേശത്തിലാണെ, കുഴപ്പമില്ല. നാട്ടുകാര് കേൾക്കണ്ടേ ഈ പ്രാർത്ഥിക്കുന്ന? ഞങ്ങളെ കഥ അടച്ചിടുന്നത് തെറ്റാണെന്ന് അല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഉദ്ദേശമില്ല, വേറെ ആരും അറിയണ്ട, നമ്മള് രഹസ്യമായിട്ടൊക്കെ പ്രാർത്ഥിക്കാം. ധാനിയിൽ അങ്ങനെയല്ല കേട്ടോ, അവൻ പതിവ് പോലെ രാജാവിന്റെ കാര്യം, രാജാവിനോടല്ലാതെ വേറെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ അവന്റെ തല പോകും. പക്ഷെ ധാനിയൻ പതിവ് പോലെ യെരുശലേമിന്റെ നേരെയുള്ള തന്റെ ജനല് തന്നിട്ട് ഇത്രയും ചെയ്തായിരുന്നു. എന്താണ് പ്രാർത്ഥിക്കുക? ജനം അടച്ചിട്ടേക്കാം, വലിയ കാര്യമാണ് ജനം അടച്ചിരുന്നത്. അതുപോലെ അറിയിൽ കിടന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണമെന്നല്ലേ? ധാനിയ വിഷയം തുറന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ അവന് തുറന്നിട്ട് അതുകൊണ്ട് ജന്മിവിടെ വരെ കണ്ടേ ധാനിയിൽ പ്രാർത്ഥിക്കുന്നത്. അന്നേ പോയി ബോധ. ഞാൻ കുറച്ച് നമ്മള് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയോ, കർത്താവിന്റെ മുൻഭാഗം ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ച്. യഹോവയുടെ യാക്കോബ് ഗൃഹമേ വരുവീൻ, യഹോവയുടെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാം. ആരുടെ വെളിച്ചത്തില്? യഹോവയുടെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാം, മനുഷ്യരുടെ വെളിച്ചത്തിലല്ല. മനുഷ്യരെന്ത് പറയുന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളിലല്ല നാം ജീവിക്കേണ്ടത്. അവരെന്തെങ്കിലും പറയട്ടെ, എന്നെ അറിയുന്ന ദൈവം, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ അംഗീകരിച്ചിരിക്കുന്ന ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം, എന്റെ സ്വർഗസ്ഥനായ അപ്പൻ, അവന്റെ മുൻപിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഈ ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. എവിടെയൊക്കെ ഉണ്ടാകുന്ന അറിയോ, സഭയിൽ വരുമ്പോൾ ഈ ബോധ്യം ഉണ്ടാകും, ഞാൻ എന്റെ അപ്പന്റെ മുൻപിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്നോട് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. എന്നെ കഴിഞ്ഞ ഏറ്റവും അധികം ചലഞ്ച് ചെയ്തൊരു കാര്യമുണ്ട്, രവികാർമയ്ക്ക് ഡോണാപുരുള്ള ഒരു സഹോദരിയാണ്. വിദേശത്ത് ഒന്ന് മിഷണറി വേല ചെയ്യാൻ ഒന്ന് തമിഴ്നാട്ടില് മിഷണറി വേല ചെയ്ത് ഡോണാപുരം എന്ന സ്ഥലത്ത് അവിടെ അവരൊരു ആശ്രമം പോലെ സ്ഥാപിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാഥരായ കുട്ടികളെ പെൺകുഞ്ഞുങ്ങളെ വളർത്തുക, എടുത്തു വളർത്തുന്ന ഒരു ആശ്രമം പോലെ ഉണ്ടായിരുന്നു അവർക്ക്. സ്കൂളും കാര്യങ്ങളൊക്കെ ഓരോ മണിക്കൂറിലും ചാപ്പലിൽ നിന്ന് മണിയടിക്കും. മണിയടിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ജോലി നിർത്തിയിട്ട് കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കണം. റൂള് അവർ വെച്ചിരുന്നു. കാരണം പറ്റുമ്പോല്ല, ഞാൻ എപ്പോഴും കർത്താവിന്റെ മുൻപിലാണെന്നുള്ള തിരിച്ചറിവ് കിട്ടാൻ വേണ്ടി ഓരോ മണിക്കൂറും മണിയടിക്കും. അന്നേരം എല്ലാ ജോലിയും അവസാനിപ്പിച്ചിട്ട് ചില സമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കണം. പക്ഷെ അവരുടെ എഴുതിയ ഒരു ബുക്കിന്റെ അത് ഞാൻ ഇപ്പോഴായിരുന്നു വായിച്ചു. ഒരിക്കലും ഒരു കൊച്ചുകുട്ടി ജീവിക്കാർക്കുള്ളിലേക്ക് കൂടി വന്നു. സാധാരണ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് വരുന്നത്. അപ്പൊ ഈ മോളോട് ചോദിച്ചു, മോൾ എന്തിനാ വന്നെ? വെറുതെ വന്നാ. അത് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ ജസ്റ്റ് പറയാൻ വന്നാ. അതല്ല, അത് പറയാൻ വേണ്ടി വന്നാ. അന്നേരം കൊച്ചുകുട്ടി ഓടിക്കൂടി ജീവിക്കാർമ്മയോട് പറഞ്ഞു, ദൈവം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു, ഇതുപോലെ ഒരാവശ്യങ്ങളും ഇല്ലാതെ ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ട് ജീസസ് ഐ ലവ് യു. ഒരാവശ്യങ്ങളും ഇല്ല. നമ്മുടെ പ്രശ്നം നമ്മളെപ്പ പ്രാപ്തികാര്യമാര് 25 കൂട്ടം ആവശ്യമോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരാവശ്യം പോലും പ്രാർത്ഥിക്കാതെ ദൈവസേവിച്ചിരുന്ന അനുഭവം നമുക്ക് എത്ര പേർക്കുണ്ട്? പരിശോധിച്ചു നമ്മുടെ ഹൃദയങ്ങൾ. നമ്മളെപ്പ ചെറുമാരും പിള്ളേരുമായിട്ട് അമ്മ ഇടുന്നു, കർത്താവേ ഇതിനെയൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഓരോ ആവശ്യമായിട്ടല്ലാതെ അനേകർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പക്ഷെ ഒരാവശ്യമില്ലാതെ കർത്താവിന്റെ സഹസിലിട്ട് ജീസസ് അല്ലാതെ ഒരു മോമെന്റ് ആയിരിക്കും. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയാമോ? ഇടയ്ക്കിടയ്ക്ക് പറയാമോ? അത് കർത്താവിന് ഒത്തിരി സന്തോഷമാണ്. കാരണം ആരെങ്കിലും വരുന്നുണ്ടല്ലോ, ആവശ്യമൊന്നുമില്ലാതെ. ചിലര് ഈ പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ, അതായത് ഒന്ന് നമ്മുടെ എല്ലാവരുടെയും പിതാവ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ നമ്മൾ ചില ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. മഹാപരിശുദ്ധനായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റില്ല കേട്ടോ, നിങ്ങൾ അതിന് തെറ്റാണെന്ന് വിചാരിക്കരുത്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒറ്റയ്ക്ക് ദൈവസന്നിധി ഇരിക്കുമ്പോ ഇത്രയും കൂടുതൽ വേണം? അപ്പൊ കുറച്ചും കൂടെ ഒന്ന് ഡാഡി എന്ന് വിളിക്കാൻ വരെ, അച്ചാച്ച അപ്പാമക്കെന്ന് വിളിക്കാൻ വരെ, അപ്പച്ചാമക്ക് വിളിക്കാൻ വരെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഇത്രമാത്രം നമ്മളത് നീട്ടിപ്പോണം. നമ്മളത് നീട്ടിപ്പോ, പിന്നെ നമ്മളൊന്ന് മുഴങ്ങാൻ ഇരുന്നിട്ട് പിടിയെ കൊണ്ട് പിടിക്കും. മഹാപരിശുദ്ധ വാഴ്ത്തപ്പെട്ടമായ ദൈവമേ, പിന്നെ നമ്മൾ ഭയങ്കര വിഷയങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ കുറെ വിഷയങ്ങൾ പറയും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനയോട് കുറിച്ച് വെച്ചാൽ അതിന്റെ അകത്ത് 99.9% എന്താ പറയുക, ആവശ്യങ്ങൾ. ഒന്നില്ലെങ്കിൽ നമ്മുടെ ആവശ്യം, അല്ലെ മറ്റുള്ളവർ ആവശ്യം. സഭയിലുള്ളവർ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നില്ല. അപ്പാവേ അച്ഛാമ്മയുടെ മുട്ടിലുവേദന സൗഖ്യമാണ്, പാപ്പച്ചായൻ സുഖമില്ലാതെ കിടക്കുന്നല്ലോ, അവറാച്ചായൻ ആപ്പാടെ പ്രശ്നമാണല്ലോ, ഇതാവശ്യം. ഇന്ന് വരെ ഒരു ആത്മീയകാര്യം പ്രാർത്ഥിക്കുന്നില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ആത്മീയമായിട്ടുള്ള യാതൊരു ആവശ്യമില്ല നമ്മുടെ ചിന്ത. രക്ഷിക്കപ്പെട്ടതിന് വേണ്ടി ആത്മീയകാര്യങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കൂടുതലും. നിങ്ങൾക്കറിയാം, ഒരു വാക്യം കാണിച്ചു തരാം. ക്ലോസ് ലേഖനം നാലാം അധ്യായം അതിന്റെ 12 വാക്യം, കൊളോസ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 12.
നിങ്ങളിൽ ഒരുത്തരായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്തു. നിങ്ങൾ തിരഞ്ഞെടുപ്പിലും ദൈവത്തെ സംബന്ധിച്ചൊക്കെയും കൂടുതൽ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവർ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും
പോരാടുന്നു. ശ്രദ്ധിച്ച്, എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുക. നമ്മളത് ഈ പ്രാർത്ഥനയിൽ പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്നാ പറയുക, പോരാട്ടം എന്ന് പറഞ്ഞാൽ ഉടനെ ചിന്തിക്കുന്ന പിശാച്. അല്ല, പ്രാർത്ഥനയിൽ പോരാടുന്നു എന്ന് വിചാരിച്ചാൽ ഉടനെ നമ്മൾ പിശാചിനെ കണ്ടിരിക്കുന്നത്. ചില ആൾക്കാരുടെ പ്രാർത്ഥന ഉള്ള പിശാചിനെ ശാസിക്കുക. യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് പോട്ട പിശാച്, ഈ വീട്ടിൽ നിന്ന് പോട്ട പിശാച്. കുറച്ച് കഴിയുമ്പോൾ പിശാചാണ് കൂടുതൽ ഈ പ്രാർത്ഥനയ്ക്കാൻ നിൽക്കുന്നത്. അതൊരു പ്രശ്നം, ദൈവമില്ല പ്രാർത്ഥനയ്ക്കകത്ത്. പക്ഷെ എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥിക്കുന്നത് അറിയാവോ? രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. ഒന്ന്, കർത്താവേ ക്രോസ്സിലുള്ള ഈ ദൈവസഭയിലുള്ളവര് തികഞ്ഞവരായിരിക്കണം. That they may stand perfect. ആത്മീയ പക്വതയിലേക്ക് അവർ വളരണം. അവർ ബ്ലെയിംലെസ് ആയിരിക്കണം. ഒരു കുറ്റവും പറയാനില്ലാത്തവരായിരിക്കണം. കാരണം പറയോ, ലോകസ്ഥാപന മുൻപ് തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ അവൻ നമ്മെ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്തത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹോളി, രണ്ട് ബ്ലെയിംലെസ്. ഞാൻ പറഞ്ഞ എഫേസ്യർ 1:4, ലോകസ്ഥാപന മുൻപ് തന്റെ സന്നിധിയിൽ എന്തൊക്കെയായിരിക്കാനായിട്ട്? വിശുദ്ധരായിരിക്കുവാൻ, നിഷ്കളങ്കരായിരിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി അബ്രഹാമിന്റെ ദൈവം ഒരു കാര്യം എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, നിഷ്കളങ്കനായിരിക്കുക, ബ്ലെയിംലെസ്, കുറ്റമില്ലാത്തവനായിരിക്കുക. രണ്ട്, ഹോളി. അപ്പൊ നമ്മള് ആ ഒരു ആത്മീയ പക്വതയിലേക്ക്, ആത്മീയ വളർച്ചയിലേക്ക്, ആത്മീയമായ പൂർണ്ണതയിലേക്ക്, വിശുദ്ധിയിലേക്ക് വളരാൻ വേണ്ടി എപ്പോ പ്രാസം പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുക എന്നറിയാമോ, അവർ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. സാറേ ശരിയല്ലേ പ്രാർത്ഥന? ഒരു ദൈവഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്നറിയാമോ, രാവിലെ ഒരു വിനോദമുള്ള കാര്യമാണ് പറഞ്ഞത്, എന്താ? ദൈവഹിതം ചെയ്യണം. ഒരു ദൈവവൈദ്യനാണെങ്കിൽ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്, അതാണ് ദൈവമേ നിന്റെ ഹിതം ഓരോ ദിവസവും എനിക്ക് ചെയ്യണം, നിന്റെ ഇഷ്ടം എനിക്ക് ഓരോ ദിവസവും ചെയ്യണം. അതായിരിക്കും അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. ബാക്കിയൊന്നുമില്ല അവന്റെ ആഗ്രഹം. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം, എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, ഇതൊന്നും അവന്റെ അജണ്ടയ്ക്കാ തിന്നുന്നു. ദൈവവൈദ്യന്റെ അജണ്ടയ്ക്കകത്ത് എന്റെ മക്കളെല്ലാം വലിയവരാണെന്നുള്ള പരിപാടി ഇല്ല. അവർ പ്രാർത്ഥിക്കും, ദൈവമേ എന്റെ മക്കള് നിന്റെ ഇഷ്ടപ്രകാരമായിരിക്കണം അവർക്ക് ജോലി കിട്ടേണ്ടത്, നിന്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതമായിരിക്കണം അവർ നയിക്കേണ്ടത്. ദൈവം എന്റെ ജോലി അത് പ്രമോഷൻ കിട്ടിയാലും കിട്ടിയില്ലേരും, ദൈവം നിന്റെ ഹിതം എന്താണോ അവിടെ വേണം ഞാൻ ആയിരിക്കാനായിട്ട്. ഞാൻ പറയട്ടെ, ഒരു ദൈവവേദന്റെ ജീവിതം ഇതാണ്. അവന്റെ ജീവിതം മുഴുവൻ ഒറ്റ കാര്യത്തിൽ കിടന്ന് കറങ്ങുക, ദൈവം, ദൈവത്തിന്റെ ഇഷ്ടം. പ്രൊഫസർ പ്രാർത്ഥിക്കുക, കർത്താവ് ഈ ചില കാര്യങ്ങളിലൊക്കെ ദൈവഹിതമാക്കും കൊണ്ട് ക്ലിയർ അല്ല, ചിലപ്പോ അവര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ദൈവഹിതം അറിയാനായിട്ട്, ചിലപ്പോ അവരിങ്ങനൊക്കെ ഇങ്ങനെ പോവാണ്. കർത്താവേ, അവർ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കുവാൻ വേണ്ടി അവരെ സഹായിക്കണേ. സഹോദരന്മാരെ, നമുക്കിതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. അതായത് മറ്റുള്ളവർ കുട്ടിനു വേണ്ടിയും പെണ്ണിനു വേണ്ടിയും അത് പ്രാർത്ഥിക്കുന്നത് നല്ല കേട്ടോ, ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് നമുക്ക് ആത്മാവിനേക്കാളും പ്രാധാന്യം ശരീരത്തിലായിക്കൊണ്ടിരിക്കുക. ഇതാ നാളുകൾ കഴിയുമ്പോണ്ടാകുന്ന അപകടം. അവിടെ മറുപടി ചോദിക്കുകയാണ്, ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിലാണോ നിങ്ങൾ അവസാനിപ്പിക്കുന്നത്? രക്ഷിക്കപ്പെടുമ്പോ ഒരാളുടെ പ്രത്യേകത അറിയോ, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവന്റെ പ്രത്യേകത ഒറ്റ കാര്യമുള്ളൂ, അവൻ ദൈവമാണ് അവന്റെ വിഷയം. ദൈവനെ സ്നേഹിക്കുന്നു, ദൈവനെ വീണ്ടെടുത്തു, എന്റെ പാപം ക്ഷമിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അവനാവട്ടത്തില്ല, കുറെ നാള് കഴിയുമ്പോ ഉള്ള കുഴപ്പം എന്നറിയോ, ദൈവനെ വീണ്ടെടുത്തുള്ള അതിന്റെ എക്സൈറ്റ്മെന്റ് പോകുമ്പോ പിന്നെ ഒരു കുഴപ്പം എന്നറിയോ, ശരിയാണ് ഞാൻ ജീവിക്കണ്ടേ, ജീവിക്കാനുള്ള തത്രപ്പാട് തുടങ്ങി. നമ്മളിന്ന് ജീവിക്കാനുള്ള തത്രപ്പാടില്ല, ജീവിക്കാനുള്ള തത്രപ്പാട്, അതിന്റെ പരിപാടി അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആരെങ്കിലും ജീവിക്കാൻ വേണ്ടിയാണ് ഈ സഭയിലേക്കോ യേശുവിന്റെ അടുക്കലേക്കോ വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ഐ റിയലി സോറി ടു ടെൽ യു, നിങ്ങളോട് പറയുന്നത് എനിക്ക് വിഷമമുണ്ട്, ഇത് ജീവിക്കുന്ന പരിപാടിയല്ല, ഇത് മരിക്കുന്ന പരിപാടിയാണ്. ആരെങ്കിലും തന്റെ ജീവനെ നേടുവാൻ നോക്കിയാൽ അവൻ അതിനെ കളയും, ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അവൻ അതിനെ നേടും. ജീവിക്കാൻ വേണ്ടിയുള്ള പരിപാടി അല്ലെന്നത് അല്ല, ഇതെന്റെ സ്വയജീവനെ ഒഴുകിക്കളയാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി മരിക്കണം, എന്റെ ഇഷ്ടവും എന്റെ ആഗ്രഹവും എന്റെ താല്പര്യവും എന്റെ ഉദ്ദേശവും എല്ലാം മരിച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് ജീവിക്കണം. അതിനുള്ള കാര്യപരിപാടിയാണ് സഭ. എവിടെയൊക്കെ തെറ്റുപോയി തെറ്റുപറ്റിപ്പോണ്ടെങ്കിലും തിരുത്താം നമുക്ക്. പക്ഷെ നമ്മളെ അങ്ങനെയല്ല, അങ്ങനെയല്ല, ഞാൻ കേട്ടോളന്ന് അങ്ങനെയല്ല കേട്ടോ, ഞാൻ കേട്ടുകൊള്ളത് അങ്ങനെയല്ല. ഞാൻ കേട്ടുകൊള്ളത് ജീവിക്കാൻ വേണ്ടിയാ സഭ വരുന്നത്. പ്രാർത്ഥിച്ചാൽ കർത്താവ് കാര്യം നടത്തും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്ത് കാര്യം പ്രാർത്ഥിക്കണം? എല്ലാ കാര്യവും പ്രാർത്ഥിക്കണം, എല്ലാ വിഷയങ്ങളും പ്രാർത്ഥിക്കണം. അതൊക്കെ ദൈവം നടത്തും, ദൈവം നടത്തും. എഴുതിയിട്ടുള്ള സാക്ഷ്യം പറയണം, നോ അല്ലെന്ന്. കർത്താവ് ജീവിക്കേണ്ടവരൊക്കെ പൊക്കോളം പറഞ്ഞു, ധനികനായ യുവാവുന്നു. കർത്താവ് ഒറ്റ കുറവുള്ളൂ, എന്താണെന്നറിയോ, ഞാനെ കുറവൊക്കെ വിറ്റ് ദരിദ്രം കൊടുത്ത് പിന്നെ അവൻ എന്നെ അനുഗമിച്ചു. അത് മാത്രം പറ്റത്തില്ല കർത്താവ്, അവൻ വിഷാദിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജീവിക്കാനുള്ള പരിപാടിയുടെ കൂട്ടത്തിൽ കർത്താവ് കൂടെ ഒട്ടിച്ചു പോകാൻ പറ്റുമെന്ന് അവൻ നോക്കിയായിരുന്നു. ഇത് ജീവിക്കാനുള്ള പരിപാടിയല്ലത്, ഇത് മരിക്കാനുള്ള. തന്റെ ജീവനെ രക്ഷിക്കുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയുന്നു. എങ്ങനെയും എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണെങ്കിൽ ഇത് പോകാം, പക്ഷേ ആരെങ്കിലും തന്റെ ജീവനെ എന്റെ നാമനിമിത്തം കളയുന്നെങ്കിൽ അവനെ നേടും. രക്തസാക്ഷി അവന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞുകൊള്ളൂ, തെറ്റിദ്ധരിക്കരുത്. രക്തസാക്ഷിയാകുന്ന കാര്യമല്ല സ്വയജീവൻ, അത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എന്റെ കാര്യം, എന്റെ പദ്ധതി, എന്റെ ഇഷ്ടം, എന്റെ താല്പര്യം, എന്റെ കാര്യപരിപാടികൾ, ഇതിനുവേണ്ടി മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷെ പൗലോസ് പറഞ്ഞു, നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്, ഞാനല്ല ക്രിസ്തു അത്രേ, ഞാനല്ല എന്ന് പറയുന്നിടത്ത് വെച്ച് ആത്മജീവിതം ആരംഭിക്കുള്ളൂ. ഒരു ദിവസം പറഞ്ഞു ഐ നേരെ നിൽക്കുക, അതൊന്ന് വളഞ്ഞ സി ആവുന്ന പറഞ്ഞു, അപ്പൊ ഒന്ന് വളയണം, കർത്താവിന്റെ മുമ്പാകെ ചെന്ന് നിന്ന് ഒന്ന് വളയണം. ഐ സി ആകും, നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രാർത്ഥനകൾ ഒത്തിരി ഒത്തിരി മാറുന്ന സ്വരങ്ങളുണ്ട്, ഒത്തിരി മാറാനാണ്, ഒത്തിരി മാറാനാണ്. ഭൗതികമായ കുറെ ആവശ്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണെങ്കിൽ ഞാൻ പറഞ്ഞത് തൽക്കാലം നിർത്തി വെച്ചിട്ട് നമ്മളെ പ്രാർത്ഥന കുറച്ചും കൂടെ ഒന്ന് മാറട്ടെ. പ്രാർത്ഥിക്കുന്നത് നല്ല കേട്ടോ, ഞാൻ പറഞ്ഞു, ഞാൻ അതിലേക്ക് വരാൻ പോകും, സമയത്തിന്റെ പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിൽ ഈ കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കർത്താവ് മത്തായിയുടെ സുവിശേഷം നിങ്ങൾക്ക് മടങ്ങി വരാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം. വാക്യം, നിങ്ങൾ ഈവണ്ണം പ്രാർത്ഥിക്കുവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, our father in heaven. എന്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക? എന്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥനയിൽ ആദ്യം വരേണ്ട കാര്യം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗത്തെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ചാടിക്കേറി കുറെ കാര്യം പറയാതെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശാന്തമായിട്ട് ആദ്യം ഒന്ന് കഥ പറയാണ്, സ്വർഗസ്ഥനായ നമ്മുടെ ചിന്തകളൊന്ന് സ്വർഗത്തിലേക്ക് ഒന്ന് ആദ്യം ഒന്ന് ഉയരണം. ആരോടാ പ്രാർത്ഥിക്കുന്നുള്ള തിരിച്ചറിയുവാ നമുക്കുണ്ടാകണ്ടേ? ആരോടാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ആരോടാ? സ്വർഗസ്ഥനായ ആരെയും സ്വർഗസ്ഥനായ, നമ്മുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഒന്ന് പോകണം. ക്രോസ് 3-ലാണ് പൗലോസ് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ക്രിസ്തു വസിക്കുന്നിടമായ ഉയരത്തിലുള്ള തന്നെ ചിന്തിച്ചുകൊള്ളുവീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. നമ്മുടെ ചിന്ത പോകണം മുകളിലോട്ട്, എങ്ങോട്ട് പോകണം? സ്വർഗത്തിലേക്ക് ഒന്ന് പോകണം. അപ്പോഴേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അവിടെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. സ്വർഗസ്ഥനായ പിതാവ്, അതാ യെശയ്യാവിന്റെ ദർശനം, ഉയർന്ന ഭൂമിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ്, അവന്റെ വസ്ത്രത്തിന്റെ മന്ദിര വിളിമ്പുകൾ മന്ദിരത്തെ മറച്ചിരുന്നു, സെറാഫുകൾ അവന് ചുറ്റും നിന്നു, അവര് കണ്ണ് അവരെ മുഖം മൂടി, അവരുടെ പാദം മൂടി, അവർ പറന്നതുകൊണ്ട് വിളിച്ചു പറയുകയാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഹോളി 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 പരിശുദ്ധൻ. കെരുവുകൾ വിളിച്ചു പറയുകയാണ്, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. നോക്കി ദൂതന്മാരുടെ ആരവം നിങ്ങൾ ശ്രദ്ധിച്ചോ? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്തിടിമുഴക്കം പോലെ, സ്വർഗത്തിൽ പല ഗ്രൂപ്പ് ദൂതന്മാര് ദൂതവർണ്ണം ഒരുപോലെ വിളിച്ചു പറയുകയാണ്. ഒരു വശത്ത് സെറാഫുകൾ വിളിച്ചു പറയുന്നു, ഹോളി ഹോളി ഹോളി. അപ്പൊ അവിടുന്ന് കെരുവുകൾ വിളിച്ചു പറയുന്നു, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. സ്വർഗത്തിന്റെ ശബ്ദം അതാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, മഹത്വം 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 മഹത്വം, സ്തുതി സ്തുതി സ്തോത്രം ആരാധന പുകഴ്ച സ്വീകരിപ്പാൻ യോഗ്യൻ, യു ആർ വർത്തി വർത്തി വർത്തി. സ്വർഗത്തിന്റെ ശബ്ദം, കാരണം എന്താ? അടുത്തുനിന്ന് കാണുന്ന ദൂതന്മാർ നമ്മളത്തിന് ദൂരെയാണെന്നേ. നമ്മൾ ഈ ഭൂമിയില് ദൂതന്മാര് സ്വർഗത്തിൽ സിംഹാസനത്തിന്റെ ചുറ്റിലും നടുവിലുമായി 4 ജീവികളെ കണ്ടു. അതിന്റെ തൊട്ടടുത്ത് അരികിലായിട്ട് മിലിയാർഡ്സ് ആൻഡ് മിലിയാർഡ്സ് ഓഫ് ഏഞ്ചൽസ്, 10,000 കോടിക്കണക്കിന് ദൂതന്മാര് ചുറ്റി നിൽക്കുക. അവര് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ വിളിച്ചു പറയാണ്, പിന്നെ അവർ പറയാ മഹത്വം 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 മാത്രമേ കാണുന്നത്. ഈ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാ പ്രാർത്ഥനയിൽ ആദ്യം ഉണ്ടാകണ്ടേ. പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ പറയുന്നത് ശാന്തമാകും. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞു കൊടുക്കുക. ഒന്ന് ശാന്തമാകാതെ ഒന്ന് ദൈവസന്ധിച്ചിടപെടുന്നു. ഒന്ന് ശാന്തമാണ് ആ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം വെളിപ്പാട് ദിവസം വായിച്ച് ഞെട്ടിപ്പോയി. അവിടെ എഴുതിയിരിക്കുകയാണ്, സിംഹാസനം ഇരിക്കുന്നവൻ മരതകത്തോട് തുല്യൻ, മാണിക്യം പോലെയുള്ള പച്ച മുഴുകിലുണ്ട്. ഞാൻ പിന്നെ ചിന്തി, ദൈവം ഈ മരതകവും മാണിക്യം എവിടെയും കാണാൻ പറ്റുമോ? എവിടെയും വല്ലോ മ്യൂസിയം വല്ലോ ഉണ്ടായിരുന്നു കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സ്വർണ്ണം പോലെ ഓർമ്മിരിക്കുന്നു, അതിനേക്കാൾ കൂടിയ കേസാണ്. വജ്രവും രത്നവും പവിഴും നമ്മൾ കണ്ടിട്ട് പോയി, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, നമ്മൾ ഇത്രയും കേട്ടിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ആ അതിന്റെ തിളക്കമൊക്കെ ഭയങ്കരമാണ്. യോഹനാൻ എഴുതി വെക്കുക, യോഹനാൻ അറിയാവുന്ന ഭാഷയിൽ നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷ എഴുതി വെക്കുകയാണ്. ഒരു മരതക പച്ച വില്ലവിടെയുണ്ട്, മരതകം പോലെ ഇരിക്കുന്നു. സിംഹാസനം ഇരിക്കുന്നവൻ എസ്കേൽ കണ്ടപ്പോഴേ പറയുകയാണ്, അഗ്നിജ്വാല പോലെ ഇരിക്കുന്നു, സ്വച്ഛ സ്ഫടികമായ തങ്കം പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ കാര്യങ്ങൾ അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. സാധനങ്ങളെ നമ്മൾ തിരിച്ചറിയണം. വചനഭാഗം വചനം അറിയാൻ വേണ്ടത് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ദൈവവചനം വായിക്കാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്. പ്ലീസ് ദൈവവചനം നിരന്തരം വായിക്കപ്പോൾ നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള പിക്ചർ കിട്ടും. ഈ ദൈവം ആരാ? സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ സാധാരണക്കാരനല്ലെന്ന്, അവൻ സകലത്തെയും ഭരിക്കുന്നവൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സകലത്തെയും നയിക്കുന്നവൻ, സകലത്തിനും കാരണഭൂതനായിരിക്കുന്നവൻ, കാരണഭൂതനായിരിക്കുന്നവൻ, പരിശുദ്ധൻ, പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായിത്തീർന്നവൻ. സ്വർഗം പോലും തൃക്കണ്ണിന് യോഗ്യമല്ലെന്നാണ് പറഞ്ഞത്. സ്വർഗം പോലും തൃക്കണ്ണിന് യോഗ്യമല്ല, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. സീനായിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആൾക്കാർ നോക്കിയപ്പോൾ കത്തിക്കാളുന്ന തീ മേഘം കൂരിട്ട് അന്ന തമസ് അവർ പറഞ്ഞു, ഇനി ഒരു ശബ്ദം പോലും ഞങ്ങൾ കേൾക്കേണ്ട, മോശം പറഞ്ഞാൽ മതി. സ്വർഗസ്ഥനായ ഇത് കത്തുന്നതിന്റെ പ്രത്യേകം അറിയോ? ഞാൻ അർത്ഥമുണ്ട്, എപ്പോഴൊക്കെ ദൈവമഹത്വം, ഞാൻ കസരയിക്കുന്ന സാറിന് ബൈബിള് വായിക്കുന്നേ, പക്ഷെ ദൈവമഹത്വം എന്റെ ഉള്ളിൽ കത്തിയപ്പോഴൊക്കെ ഞാൻ നിരത്തിലുണ്ട്. ഞാൻ അന്നേരം നിരത്തോട്ട് പോകുന്ന നിരത്ത് വീണ്ടും കിടക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം കണ്ടാൽ പിന്നെ ആർക്കും എന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതിനാണ് ഇഷ്ടാവാൻ ധരിക്കുന്നത്. ദൈവവചനം വായിക്കുമ്പോൾ ദൈവമഹത്വം നമ്മുടെ മുമ്പിലേക്ക് വെളിപ്പെടുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, വീണ് അവന്റെ ഭാവി നെടുമ്പാട് കിടക്കുക. അതാ 24 കൂട്ടന്മാര് കാണുന്ന കാര്യം. കിരീടത്തെ കിരീടം വെച്ചിട്ടുണ്ട്, സിംഹാസനമൊക്കെ ഉണ്ട്, പക്ഷേ ദൈവത്തിന്റെ തേജസ് കണ്ടപ്പം കിരീടമൂരിയിട്ടും സിംഹാസനത്തിൽ ചാടി അവര് കവിണ്ണു വീണുകൊണ്ട് പറയുകയാണ്, കർത്താവേ സകലവും നിന്റെ ഇഷ്ടം ഹേതുവാലുണ്ടായതാ, അതുകൊണ്ട് നീ ഇരുന്നവനാണ്, ഇരിക്കുന്നവനാണ്, വരുന്നവനാണ്, അതുകൊണ്ട് സ്തുതിയും സ്തോത്രവും ബഹുമാനവും എല്ലാം സ്വീകരിക്കാൻ യോഗ്യൻ. പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവിന്റെ അടുക്കിലേക്കാണ് നാം ചെല്ലുന്നത്. അപ്പൊ നമ്മുടെ ചിന്ത അവിടേക്ക് കൊണ്ടുവരണം. ഇന്നലെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, ചിന്ത അവിടേക്ക് നിന്ന് കൊണ്ടുവരണം. ഈ ദൈവം ആരാ? ദൈവം പരിശുദ്ധനാ, ദൈവം നീതിമാനാ, ദൈവം വിശ്വസ്തനാ. സംഗീതങ്ങളെ വായിക്കണമല്ലോ, എത്ര മനോഹരമറിയോ. കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതം വായിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് നീ ഭൂമിയെ സൃഷ്ടിച്ചതിന് മുൻപ് കർത്താവെ നീ അനാദിയായും ശാശ്വതമായും നീ ദൈവമാകുന്നു. ഒരൊറ്റ വാക്യം എടുത്താൽ മതി, നിങ്ങൾക്ക് ഒരു കുറേ സമയം പ്രാർത്ഥിക്കാനായിട്ട് വേറെ വേണ്ട, ഈ ചിന്തകൾക്ക് അതിന് നിന്നുപോകും. അനാദിയായ ദൈവം, ശാശ്വതവാസിയായ ദൈവം, പരിശുദ്ധ നാമമുള്ളവനായ ദൈവം, പർവ്വതങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുൻപേ തലമുറ തലമുറയായി നീ നമ്മുടെ സങ്കേതമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്റെ മനസ്സിലെ, ഈ ദൈവത്തിന്റെ ശബ്ദം ഈ ഭൂമി ഉണ്ടാക്കിയ, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതല്ലേ? വെളിച്ചം ഉണ്ടാകട്ടെ. ഓ, ഞാൻ ആ ശബ്ദമൊക്കെ ചിന്തിച്ചു നോക്കി, എന്തായിരിക്കും ശബ്ദം? അത് ഇങ്ങനെ പകം വരം കൊള്ളുമ്പോൾ വെളിച്ചം ഉണ്ടായി. പകൽ വാഴുവാൻ സൂര്യൻ, രാത്രി വാഴുവാൻ ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ. ഒരൊറ്റ മോമെന്റ് ഈ ഭൂമിയെക്കാളും 10 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ എങ്ങനെ ഉണ്ടാകുന്നറിയോ? ഒറ്റ മൊമെന്റ് ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സത്യം ഞാൻ പറഞ്ഞുണ്ടല്ലോ, ഈ വാക്യം വായിച്ചോ, പതിയെ വായിച്ചു പോയാൽ മതി. ഒന്ന് പോസ് ചെയ്ത്, ഒന്ന് നിർത്തി, ഒന്ന് ധ്യാനിച്ച് വായിക്കുമ്പോ ദൈവമഹത്വം നമ്മുടെ ഉള്ളിൽ കത്തും. അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ സ്തുതിയും സ്തോത്രവും ഇല്ല, അല്ല ചുമ്മാ സ്തോത്ര സ്തോത്രം പറയുന്നൊന്നും കാര്യമില്ല. ചിലരൊന്നും പറയാതിരിക്കാൻ നമ്മുടെ സ്തോത്രം സ്തോത്ര സ്തോത്രം. അത് ജാതികൾ ചെയ്യുന്ന കാര്യമാണ്. കാരണം ജാതികൾ എന്നാ ചെയ്യുന്നുണ്ട്? അവരേതെങ്കിലും ഒരു രാമകൃഷ്ണ വിളിക്കുന്നുണ്ട്, അവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ ചെല്ലുമ്പോ സപ്താഹമൊക്കെ പറയുന്നത് കാണാം. അവിടെ രാവിലെ പോലെ പരിപാടിയാ, താര കൊട്ടി പോകും. ഇതിന് ഹൃദയമൊന്നും വേണ്ടെന്ന്, ചുമ്മാ സ്തോത്രം പറയാൻ ഹൃദയത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ദൈവമഹത്വം കാണുന്നവൻ അറിയാതെ വിളിച്ചു പറയും, ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ, സ്തുതി, ആരാധന, മഹത്വം സ്വീകരിപ്പാണ്. അവിടെ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞ ധ്യാനത്തിന്റെ തീ കത്തുന്നു. കർത്താവിനെ ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലൊരു കത്തൽ ഉണ്ടാകിയിട്ട് അവിടെ നിന്ന് സ്തുതി ഉണ്ടാകും, സ്തോത്രം ഉണ്ടാകും, ആരാധന ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ കൈകൾ ഉയർത്തി എന്നിരിക്കും, ഉറച്ചത്തിൽ അലറിയെന്നിരിക്കും. ഒരു പ്രശ്നവുമില്ല, ചുമ്മാ അലറും. അകത്ത് കത്തിയിട്ട് വേണം പുറത്തേക്ക് വരാനായിട്ട്. അകത്തെ ധ്യാനത്തിൽ നിന്ന് വേണം പുറത്തേക്ക് ശബ്ദം വരാനായിട്ട്. പക്ഷെ രണ്ടാമതൊരു പൊതുമുണ്ട് കേട്ടോ, അതാണ് ഏറ്റവും അതിനെ മനോഹരമാക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഡാഡി, മൈരത്തം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആള്, ഈ പരിശുദ്ധനായ വ്യക്തി, ഈ നീതിമാനായ വ്യക്തി, നിർമ്മലനായ വ്യക്തി, വിശ്വസ്തനായ, ഇച്ഛകളായ ദൈവം ആരാണെന്ന് അറിയാമോ? എന്റെ ഡാഡിയാണെന്ന്, എന്റെ പപ്പയാണെന്ന്, എന്റെ അപ്പനാണെന്ന്. ഇതാ പ്രാർത്ഥന ഉണ്ടാകേണ്ട കാര്യം. സ്നേഹവാനായ തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം നമ്മെ അത്രമാത്രം സ്നേഹിച്ച സ്നേഹവാനായ പിതാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. കാരണം പിതാവെ എന്ന് വിളിക്കുവാൻ മക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ. പിതാവെ എന്ന് വിളിക്കുവാൻ മക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അവൻ ചെന്നിട്ട് ആദ്യം തിരിച്ചറിയണം, സ്വർഗസ്ഥനായ ദൈവമാരാ, അവന്റെ പരിശുദ്ധി എത്ര വലുതാ. ഭയത്തോടുകൂടിയ ആൾക്കാർ നിൽക്കുന്നത് റെവറൻഷ്യൽ ബഹുമാനത്തോടുകൂടിയുള്ള ഭയം. അതേ സമയം തന്നെ ആ ദൈവം എന്റെ അപ്പനാ, എന്റെ ഡാഡിയാ, ഓടിച്ചെല്ലാം അപ്പാ എന്ന് വിളിച്ച് ഓടി പിതാവിന്റെ സന്നിധിയിലേക്ക് എങ്ങനെ ചെല്ലുന്നത്? ധൈര്യത്തോടെ കടന്നിയെല്ലാം അനാഭ്യന്തനും ശാശ്വതവാസിയും പരിശുദ്ധരമായ ദൈവം, ദൂതന്മാർ വിറയലോടുകൂടി ആരാധിക്കുന്ന ദൈവം, അവരുടെ മുഖം പോലും മറച്ചു വെക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് എനിക്ക് ധൈര്യത്തോടെ കടന്നിയെല്ലാം. കാരണം ഞാൻ ആ ദൈവത്തിന്റെ പൊന്നോമന മകനാ, പൊന്നോമന മകളാ. ഇത് പ്രാർത്ഥന തുടങ്ങും. ഇവിടെ പ്രാർത്ഥനയുടെ തുടക്കം. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഈ ചിന്തകളാണ് പ്രാർത്ഥന തുടങ്ങാൻ, ഈ ബോധ്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കത്തണം. ഇല്ലെങ്കിൽ നമ്മുടെ വാർത്തയ്ക്ക് വെറുതെ ഒരു പ്രയോജനമില്ലാതെ കുറെ കാര്യവും പറഞ്ഞ്, അതും പറഞ്ഞ്, ഇതും പറഞ്ഞ് എല്ലാ സമയം വേസ്റ്റ് ചെയ്യണം. ഇങ്ങനെ നമുക്കൊന്ന് തുടങ്ങി വെക്കണം. പിതാവേ, സ്വർഗസ്ഥനായ പിതാവേ, നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഭക്ഷണം. നമ്മുടെ ഹൃദയങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്റെ പ്രാർത്ഥനയിൽ അനേക വർഷം കഴിഞ്ഞപ്പോൾ ജൽപ്പന്നമായി മാറിപ്പോയെങ്കിൽ കർത്താവിനോട് പറയാൻ, ദൈവമേ എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, ജൽപ്പന്നമായി പോയി, ഹൃദയത്തിൽ നിപ്പം വരുന്നില്ല. വെറും മധുരവ്യായാമം, കേട്ട് പഠിച്ച കാര്യങ്ങൾ കുറെ ശീലമായി പോയി. ഒരേ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്യുക, ദൈവമേ എന്നോട് ക്ഷമിക്കണേ, കർത്താവിനോട് ഒന്ന് പറയും. പലപ്പോഴും മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ, ഒരുപക്ഷെ ഇമ്പ്രസ് ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർ മോശമെന്ന് പറയാതിരിക്കുവാൻ വേണ്ടിയിട്ട് ചില വചനങ്ങൾ കൂട്ടി എന്നൊക്കെ എന്നോട് ക്ഷമിക്കണേ, അവയെ എന്നോട് കരുണ. അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കുവാനല്ല, മറിച്ച് സഭയുടെ നടുവിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ചുള്ള തിരിച്ചറിവിൽ പ്രാർത്ഥിക്കുവാനാണ്. ദൈവമേ എന്നെ സഹായിക്കണേ എന്ന് ആത്മാർത്ഥമായി കർത്താവ് പറയാം. കർത്താവ് ഒരു പുതിയ ചേഞ്ച് എന്റെ ജീവിതത്തിലേക്ക് അവിടെ കൊണ്ടുവരണം. കർത്താവ് പൂർണ്ണമായ രൂപാന്തരം എനിക്ക് തരണമേ കർത്താവെ. കർത്താവിനെ ധ്യാനിക്കുവാനായിട്ട് കർത്താവ് പലപ്പോഴും ദൈവവചനം ധ്യാനിക്കാത്തതുകൊണ്ട് ദൈവത്തെ എനിക്ക് അറിയത്തില്ല. ഈ ദിവസങ്ങൾ ദൈവവചനം അധികമായിട്ട് ധ്യാനിക്കുവാനായിട്ട് എന്നെ സഹായിക്കണേ എന്ന് കർത്താവിനോട് പറയാം. ദൈവവചനം ധ്യാനിച്ച് ഈ പരിശുദ്ധനായ ദൈവത്തെ ആഴത്തിലെന്നറിയുവാൻ അതേസമയം തന്നെ യേശു ക്രിസ്തുവിന്റെ ക്രൂശമരണത്തിലൂടെ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ എന്റെ ദൈവവചനായതുകൊണ്ട് എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതുകൊണ്ട് പിതാവിന്റെ വലത്തുഭാഗം യേശു എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളതുകൊണ്ട് ധൈര്യത്തോടെ പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാണ്. അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലാണ്, ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ലോഡി കൊച്ചു കുഞ്ഞിനെ പോലെ ചെല്ലുവാണ്. ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണേ. ഇതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ നോക്കണം. എന്റെ പ്രാർത്ഥന ആടിക്കലായിട്ട് ഒന്ന് മാറണം, ഒന്ന് മാറട്ടെ, രൂപാന്തരപ്പെടട്ടെ. അപ്പാ കണ്ണുനീര് പറ്റിപ്പോയി, പലപ്പോഴും ഉള്ളിൽ തട്ടാതെയായിപ്പോയി, ഞാൻ പലപ്പോഴും കോംപ്രമൈസ് പോയതുകൊണ്ട് കർത്താവിനോട് ക്ഷമിക്കണം. രക്ഷിക്കപ്പെട്ട സമയത്തുണ്ടായി എന്ന കണ്ണുനീര് പറ്റിപ്പോയി, കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ആ ഒരു ഉൾത്തുളിപ്പ് നഷ്ടപ്പെട്ടു പോയി, അനേക വർഷം കഴിഞ്ഞപ്പോൾ ഒരു പാരമ്പര്യമായി പോയി. ദൈവമേ ഞങ്ങളെ സഹായിക്കണേ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണേ. ആ പാരമ്പര്യങ്ങൾക്ക് ഞങ്ങളെ വിട്ടുകളയരുത് കർത്താവേ. അങ്ങയുടെ മഹത്വവും മനോഹരത്വം കാണുവാനും ഞങ്ങളുടെ കണ്ണുകളെ വീണ്ടും പ്രകാശിപ്പിക്കണമേ. കർത്താവേ ഞങ്ങൾക്ക് കണ്ണിരുന്നാൽ ലേപം തരണേ കർത്താവേ. ഞങ്ങളുടെ കണ്ണുകള് പലപ്പോഴും അടഞ്ഞുപോയി, ലേപം തരണേ കർത്താവേ. അങ്ങയുടെ മഹത്വം കാണാതെ കർത്താവെ ഓരോ സന്ധ്യാപ്രാർത്ഥനയും പലപ്പോഴും കർത്താവെ ഒരു കർത്താവെ ഒരു ചടങ്ങ് പരിപാടിയായി പോയി. വ്യക്തിപരമായ പ്രാർത്ഥന പലപ്പോഴും ഒരു അഞ്ചു മിനിറ്റ് ഒരു സമയം കൊണ്ട് ഒരു പരിപാടിയായി പോയി. കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണേ. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ സ്വർഗസ്ഥനായ അപ്പന്റെ അരികിലേക്ക് മകനെന്നുള്ള മകളെന്നുള്ള ബോധ്യത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, ധൈര്യത്തോടെ, യേശുവിന്റെ കൃത്തിലൂടെ കടന്നിരുവാനായിട്ടുള്ള കൃപതരണെ കർത്താവ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.